2020 ജൂലൈ 19 ഞായർ, വാരാന്ത്യ കൗമുദി 3 പേജിൽ നിന്ന്. അതിജീവനത്തിലേക്ക് ആശ്വാസ കിരണങ്ങൾ. മരണം കുതിച്ചുയർന്ന മുംബൈയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ ആരോഗ്യ പ്രവർത്തകരുടെ ടീമിന്റെ നേതൃനിരയിലുണ്ടായിരുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ എസ് എസ് സന്തോഷ് കുമാർ അനുഭവങ്ങൾ പങ്കിടുന്നു. നിങ്ങൾ മരിക്കാനാണോ അങ്ങോട്ടേക്ക് പോകുന്നത്? മുംബൈയിലേക്ക് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി പോകാൻ ഒരുങ്ങിയ ഞങ്ങളുടെ ടീമിലെ ഓരോരുത്തരും കേട്ട ചോദ്യം ഇതായിരുന്നു. ഒരുപാട് ആശങ്കകളും കരുതലും പൊതിഞ്ഞിട്ടുള്ള ചോദ്യമാണത്. ഞങ്ങളെല്ലാവരും ഏത് നിമിഷത്തിലും പ്രതീക്ഷിക്കുന്ന ചോദ്യമാണ്. മുംബൈ എന്നല്ല, ലോകത്തിലെ ഏതൊരിടവും ഞങ്ങൾക്ക് അന്യമല്ല. മുംബൈയാണെങ്കിൽ മലയാളികൾ എത്രയോ കാലമായി തലമുറകളായി ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്ത മഹാനഗരം കൂടിയാണ്. പെട്ടെന്നൊരു ദിവസം കോവിഡ് രോഗബാധ വളരെ രൂക്ഷമായി ആ നഗരത്തെ പിടിച്ചു മുറുക്കുകയും അവിടെയുള്ള ആരോഗ്യ പ്രവർത്തകർ പകച്ചിരിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ ആരോഗ്യ പ്രവർത്തകരുടെ പിന്തുണ അവർക്ക് കൂടിയേ തീരൂ. അതൊരു നിലപാടാണ്, മാനവികത ഉയർത്തുന്ന തീരുമാനവുമാണ്. ലോകമെങ്ങും നിസ്സഹായരായി മാറുന്ന സാഹചര്യത്തിൽ മനുഷ്യത്വത്തിന് മാത്രമാണ് മൂല്യം. ഞങ്ങളുടെ ടീം ഇപ്പോഴും മുംബൈയിലെ ആശുപത്രികളിൽ ആരോഗ്യ സേവനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ 5 ആഴ്ചയോളം ഉണ്ടായിരുന്നു. ഡോക്ടേഴ്സ് ബിയോണ്ട് ബോർഡേഴ്സ് എന്ന സംഘടനയുടെ സൗത്ത് ഏഷ്യൻ വൈസ് പ്രസിഡന്റ് കൂടിയായി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ മുംബൈയിലെ DMO ഡോക്ടർ രഹാനയുമായി നേരത്തെ നല്ല അടുപ്പമുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ചില പ്രോജക്ടുകൾ നടപ്പിലാക്കിയിരുന്നു. കോവിഡിന്റെ ആദ്യഘട്ടത്തിൽ കാസർഗോഡ് സ്ഥിതി ഗുരുതരമായപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഒരു ടീം അവിടെ പ്രവർത്തിച്ചിരുന്നു. ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെയാണ് അവർ സ്ഥിതി ഗുരുതരമായപ്പോൾ ഇവിടെയുള്ള ടീമിന്റെ സഹായം അഭ്യർത്ഥിച്ചത്. തുടർന്നാണ് സർക്കാർ തലത്തിൽ നടപടികൾ ഉണ്ടാകുകയും ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെട്ട ഒരു ടീമിനെ അങ്ങോട്ടേക്ക് അയച്ചതും. അന്തേരിയിലെ സെവൻസ് ഹിൽ ഹോസ്പിറ്റലിലായിരുന്നു ഞങ്ങൾക്ക് ചുമതല. 1600 കിടക്കകളുള്ള ആശുപത്രി. അവിടെ ചികിത്സയ്ക്കെത്തുന്ന കോവിഡ് രോഗികൾക്ക് ആവശ്യമായ ICU ഒരുക്കുകയായിരുന്നു ദൗത്യം. ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ പ്രവേശിപ്പിക്കാൻ വേണ്ട സൌകര്യങ്ങൾ പല ആശുപത്രികളിലും ഇല്ല എന്നതുകൊണ്ട് തന്നെ കോവിഡ് മരണങ്ങൾ വളരെ ഉയർന്ന നിരക്കിലായിരുന്നു. ആശുപത്രിയിലെത്തുന്ന പുതിയ രോഗികളെ കിടത്താൻ സൌകര്യങ്ങളില്ല. വേണ്ടത്ര ചികിത്സ രോഗികൾക്ക് കിട്ടാതെ പോകുന്ന അനുഭവങ്ങൾ. പലരും ആംബുലൻസിലൊക്കെ കിടന്നു മരിക്കേണ്ട സ്ഥിതി. ICU ഇല്ലാത്ത ആശുപത്രികളിലൊക്കെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒന്നും ചെയ്യാനില്ല എന്ന നിലയിലാണ്. കേരളത്തിലെയും മുംബൈയിലെയും സ്ഥിതി ഒട്ടും താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. ഞങ്ങളെത്തുമ്പോൾ അവിടെ സാമൂഹ്യ വ്യാപനം അപകടകരമായ ഘട്ടത്തിലെത്തിയിരുന്നു. അനിയന്ത്രിതമായ അവസ്ഥ, ആർക്കാണ് രോഗമുള്ളത്, ആരാണ് രോഗമില്ലാത്തവർ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത നിസ്സഹായ അവസ്ഥ. കേരളത്തിൽ യാത്ര കഴിഞ്ഞെത്തുന്നവരെ ക്വാറന്റൈൻ ചെയ്യുന്നു, ഐസൊലേഷൻ നടത്തുന്നു, സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നു. അത് നടത്തണമെങ്കിൽ പോലും രോഗമുള്ളവർ ആരാണ്, രോഗം വരാൻ സാധ്യതയുള്ളവർ ആരാണ് എന്ന് തിരിച്ചറിയണം. മുംബൈയിൽ അത് പ്രായോഗികമായിരുന്നില്ല. അത്രയധികം ആളുകളുള്ള സ്ഥലം, രോഗവ്യാപനത്തിന്റെ അതിതീവ്ര സമയത്ത് ICU കിടക്കുകൾ പെട്ടെന്ന് കൂട്ടാൻ സാധിക്കില്ല. സ്ഥിതി തിരിച്ചറിഞ്ഞ് നേരത്തെ സംവിധാനം ഒരുക്കാനേ കഴിയൂ. ആവശ്യമായ സൗകര്യങ്ങളും ജീവനക്കാരും എല്ലാം ഉണ്ടെങ്കിലേ ഈ പ്രതിരോധങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. പലയിടങ്ങളിലും നഴ്സുമാർ ആവശ്യത്തിനില്ലാത്തത് ഗുരുതര പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ജൂണിൽ സ്ഥിതി മെച്ചപ്പെട്ടെങ്കിലും പിന്നീട് മുംബൈയിലെ പ്രാന്തപ്രദേശങ്ങളായ താനെ, നവി മുംബൈ, കല്യാൺ, പൻവേലി, വാഷി എന്നിവിടങ്ങളിലൊക്കെ സ്ഥിതി ഗുരുതരമായി. അവിടെയെല്ലാം കേസുകൾ കൂടി. ജൂൺ അവസാനമാകുമ്പോഴേക്കും ദിവസേന 150 മരണം മുംബൈയിലെത്തി. പോസിറ്റീവ് കേസുകൾ കുറഞ്ഞെങ്കിലും പക്ഷെ മരണനിരക്ക് കൂടി. ഇപ്പോൾ 7000 മുതൽ 8000 വരെ പോസിറ്റീവ് കേസുകളുണ്ട്. ദിവസേന 300 മരണങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. കേരളത്തിലെയും മഹാരാഷ്ട്രയിലെയും സ്ഥിതി വ്യത്യസ്തമാണ്. കേരള മോഡൽ അവിടെ നടത്താൻ പറ്റില്ല. നിയന്ത്രണാതീതമാകുമ്പോൾ നമ്മുടെ മോഡൽ പ്രായോഗികവുമല്ല. നമ്മൾ 80 കിടക്കകൾ അവിടെ ഒരുക്കിയിരുന്നു. 2 മാസത്തിനുള്ളിൽ 500 മുതൽ 1000 പേരുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ ആശ്വാസമാണ്. ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന കുറെ മുംബൈ ഓർമ്മകളുണ്ട്. സെവൻ ഹിൽസ് ആശുപത്രിയിലെ കോവിഡ് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ എന്നും വൈകിട്ട് ഞങ്ങളെല്ലാവരും ഒത്തുചേരും. ആ ചർച്ച അവസാനിക്കുന്നത് ഏതെങ്കിലും മരണത്തിലായിരിക്കും. മരണം എപ്പോഴും നിരാശയും ദയനീയതയും നിസ്സഹായതയുമായി ചുറ്റും ചൂടുന്നു നിൽക്കുന്നത് പോലെ ഞങ്ങളെല്ലാവർക്കും തോന്നിയിരുന്നു. ആദ്യ അനുഭവം അനീഷ് ഡോക്ടറുടേതായിരുന്നു. മുത്തുകൃഷ്ണൻ ബാലാജി എന്നൊരാൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. വളരെ ഗുരുതരമായ അവസ്ഥയിലായിരുന്നു ആശുപത്രിയിലെത്തിയത്. 9 ദിവസം കഴിഞ്ഞപ്പോൾ ബാലാജിയുടെ സ്ഥിതി നന്നായി മെച്ചപ്പെട്ടു. റോഡിനപ്പുറവും ഇപ്പുറവും കേരളവും തമിഴ്നാടുമായി കിടക്കുന്ന സ്ഥലത്ത് മലയാളികളുമായി നടത്തിയ കോഴിക്കച്ചവടത്തെക്കുറിച്ച് അദ്ദേഹം പിന്നീട് ഡോക്ടറോട് വിശദമായി പറഞ്ഞു. 10-ാമത്തെ ദിവസം നൈറ്റ് ഡ്യൂട്ടിക്ക് ഡോക്ടർ ICU ബാലാജിയുടെ സ്ഥിതി വീണ്ടും ഗുരുതരമായി. കഴിയുന്നതെല്ലാം ചെയ്തിട്ടും ആ ജീവൻ നഷ്ടമായി. രോഗികൾക്ക് കോവിഡ് ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരില്ലാത്തതുകൊണ്ട് ബാലാജിയുടെ ബന്ധുക്കളെ അറിയില്ലായിരുന്നു. ഡോക്ടർ ഇറങ്ങിയപ്പോൾ പെട്ടെന്നാണ് ആശുപത്രിയുടെ മുന്നിലുള്ള റോഡിൽ തമിഴ് കലർന്ന മലയാളത്തിൽ ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടത്. "എന്നെ ഇന്ത നടുറോട്ടിൽ തനിയെ വിട്ടിട്ട് പോയിട്ടേ നീ." അവർ ബാലാജിയുടെ ഭാര്യയോ അമ്മയോ ആരെങ്കിലുമോ ആണോ എന്ന് അറിയില്ലായിരുന്നു. അത് ചോദിക്കാനുള്ള ധൈര്യവും ഡോക്ടർക്കില്ലായിരുന്നു. ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ ഓരോ ആരോഗ്യ പ്രവർത്തകനുമുണ്ട്. മനുഷ്യരായിരിക്കുക എന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനം.